ഓം ശാന്തി. 16/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പാവനമാകുന്നതിനുള്ള ഈ പഠിപ്പ് മറ്റെല്ലാ പഠിപ്പുകളെക്കാളും സഹജമാണ്. ഇത് കുട്ടികൾക്കും യൗവനപ്രായക്കാർക്കും വൃദ്ധർക്കും എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും. കേവലം 84 ജന്മങ്ങളെ അറിയണം. ചോദ്യം: ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട അഭ്യാസം ഏതാണ്? ഉത്തരം: ഓരോരുത്തർക്കും മുരളി കേൾപ്പിക്കുന്നതിന്റെ അഭ്യാസം തീർച്ചയായും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മുരളീധരന്റെ കുട്ടികളാണ്. അഥവാ മുരളി കേൾപ്പിക്കുന്നില്ല എങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ആരെയെങ്കിലും കേൾപ്പിച്ചുകൊണ്ടിരിക്കൂ എങ്കിൽ വായി തുറക്കും. നിങ്ങൾ ഓരോരുത്തർക്കും തീർച്ചയായും ബാബയെപ്പോലെ ടീച്ചറായി മാറണം. എന്താണോ പഠിക്കുന്നത് അത് പഠിപ്പിക്കണം. ചെറിയ കുട്ടികൾക്കും ഈ പഠിപ്പ് പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അവരും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിനുള്ള അധികാരിയാണ്. ഓം ശാന്തി. ഇപ്പോൾ ശിവബാബയുടെ ജയന്തി വരികയാണ്. അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം? ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പിന്നീട് അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണോ ബാബ നിങ്ങളെ പഠിപ്പിച്ചത്, അതുപോലെ ബാബ തന്നെ എല്ലാവരെയും പഠിപ്പിക്കണം എന്നല്ല. ശിവബാബ നിങ്ങളെ പഠിപ്പിച്ചു, അറിയാം, ഈ ശരീരത്തിലൂടെയാണ് പഠിപ്പിച്ചത്. നമ്മൾ ശിവബാബയുടെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ശിവനെന്ന പേര് തന്നെയാണ് പറയുന്നത്. ബാബ നിരാകാരനാണ്. ബാബയെ ശിവൻ എന്നാണ് വിളിക്കുന്നത്. അവർ പറയുന്നു, ശിവൻ ജനന മരണ രഹിതനാണ്. പിന്നെങ്ങനെ ജയന്തി ഉണ്ടാകും? എങ്ങനെയാണ് നമ്പർ വയസ്സായി ആഘോഷിച്ചു വരുന്നത് എന്നത് നിങ്ങൾക്ക് അറിയാം. ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ബാബ വന്ന് ഈ ശരീരത്തെ ആധാരമായി എടുക്കുന്നു. മുഖം തീർച്ചയായും ആവശ്യമാണ്. അതിനാലാണ് ഗൗമുഖത്തിന് മഹിമയുള്ളത്. ഈ രഹസ്യം അല്പം സങ്കീർണമാണ്. ശിവബാബയുടെ കർത്തവ്യം അറിയണം. നമ്മുടെ പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുന്നു. ബാബയിൽ നിന്ന് തന്നെയാണ് നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിന് തന്നെയാണ് പരിധിയില്ലാത്ത സമ്പത്ത് ഉണ്ടായിരുന്നത്. മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഭാരതത്തെ തന്നെയാണ് സത്യഖണ്ഡം എന്ന് പറയുന്നത്. മാത്രമല്ല ബാബയെയും സത്യം എന്ന് പറയുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. പക്ഷേ ചിലർ അത്ര പെട്ടെന്ന് മനസ്സിലാക്കുകയില്ല, ചിലർ പെട്ടെന്ന് മനസ്സിലാക്കും. ഈ യോഗവും പഠിപ്പും രണ്ടും വഴുക്കിപ്പോകുന്ന വസ്തുക്കളാണ്. അതിലും യോഗം കൂടുതൽ തെന്നിപ്പോകുന്നതാണ്. ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുക തന്നെ ചെയ്യും, ബാക്കി ഓർമ്മ ഇടയ്ക്കിടെ മറന്നുപോകും. ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതായത് നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ആർക്കാണോ ഈ ജ്ഞാനമുള്ളത് അവർക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ആദ്യത്തെ നമ്പറിൽ വരുന്നവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ആദ്യം എന്ന് ഉയർന്നതിലും ഉയർന്ന ലക്ഷ്മി നാരായണനെയാണ് പറയുക. നരനിൽ നിന്നും നാരായണനായി മാറുന്നതിനുള്ള കഥയും പ്രശസ്തമാണ്. പൗർണമി നാളിൽ അനേകം സ്ഥലങ്ങളിൽ സത്യനാരായണന്റെ കഥ നടക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സത്യമായും ബാബയിലൂടെ നരനിൽ നിന്ന് നാരായണനായി മാറുന്നതിനുള്ള പഠിപ്പ് പഠിക്കുകയാണ്. ഇതാണ് പാവനമാകുന്നതിനുള്ള പഠിപ്പ്. മാത്രമല്ല ഇത് മറ്റെല്ലാ പഠിപ്പുകളെയും വെച്ച് തീർത്തും സഹജവുമാണ്. 84 ജന്മങ്ങളുടെ ചക്രം അറിയണം. പിന്നെ ഈ പഠിപ്പ് എല്ലാവർക്കും ഒന്നു തന്നെയാണ്. വൃദ്ധർ, കുട്ടികൾ, യുവപ്രായക്കാർ എല്ലാവർക്കും ഒരേ പഠിപ്പാണ്. ചെറിയ കുട്ടികൾക്കും അവകാശമുണ്ട്. അഥവാ മാതാപിതാക്കൾ ഇവരെയൊക്കെ അല്പാൽപം പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. കുട്ടികൾക്കും ശിവബാബയെ ഓർമ്മിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും അച്ഛൻ വേറെ വേറെയാണ്. ആത്മാവാകുന്ന കുട്ടി നിരാകാരിയായതിനാൽ അച്ഛനും നിരാകാരിയാണ്. ഇതും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. അതായത്, നിരാകാരനായ ശിവബാബ നമ്മുടെ അച്ഛനാണ്, എത്ര ചെറുതാണ്. ഇത് വളരെ നല്ല രീതിയിൽ ഓർമ്മ വയ്ക്കണം, മറന്നു പോകരുത്. നമ്മൾ ആത്മാക്കളും ബിന്ദു സമാനം ചെറുതാണ്. മുകളിലേക്ക് പോയാൽ വലുതായി കാണാൻ കഴിയും, താഴെ എത്തുമ്പോൾ ചെറുതാകും, ഇങ്ങനെയൊന്നുമല്ല. ബാബ ബിന്ദു തന്നെയാണ്. മുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പോലും സാധിക്കില്ല. ബിന്ദുവല്ലേ, ബിന്ദുവിനെ എങ്ങനെ കാണാൻ സാധിക്കും? ഈ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ നന്നായി ചിന്തിക്കണം. നമ്മൾ ആത്മാക്കൾ മുകളിൽ നിന്ന് വന്നത് ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കാനാണ്. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. കർമ്മേന്ദ്രിയങ്ങൾ ആദ്യം ചെറുതും പിന്നീട് വലുതും ആകുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായും നമ്പർ വയസ്സായി ആര് എത്ര പഠിച്ചോ അത്രയേ പഠിക്കൂ. എല്ലാവരും തീർച്ചയായും ടീച്ചറായി മാറണം പഠിപ്പിക്കുന്നതിനായി. ബാബയിൽ ജ്ഞാനമുണ്ട്. ഇത്രയും ചെറിയ പരമാത്മാവാണ്, സദാ പരം ധാമത്തിലാണ് വസിക്കുന്നത്. ഇവിടേക്ക് ഒരേ ഒരു തവണ സംഗമത്തിലാണ് വരുന്നത്. വളരെയധികം ദുഃഖി ആകുമ്പോഴാണ് ബാബയെ വിളിക്കുന്നത് തന്നെ. പറയുന്നു, വന്ന് ഞങ്ങളെ സുഖിയാക്കി മാറ്റൂ. കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം, നമ്മൾ വിളിച്ചുകൊണ്ടേയിരുന്നു, ബാബ വന്ന് ഞങ്ങളെ പതീത ലോകത്തിൽ നിന്നും പുതിയ സുഖമുള്ള സത്യുഗി ലോകത്തിലേക്ക് കൊണ്ടുപോകൂ, അഥവാ അവിടേക്ക് പോകുന്നതിനുള്ള വഴി പറഞ്ഞു തരൂ. ബാബയും എപ്പോഴാണോ വരുന്നത് അപ്പോഴേ വഴി പറഞ്ഞു തരൂ. എപ്പോഴാണോ ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത് അപ്പോഴാണ് ബാബ വരുന്നത്. ഇത് വളരെ സഹജമായ കാര്യങ്ങളാണ്, കുറിച്ചു വെക്കണം. ബാബ ഇന്ന് ഈ കാര്യം മനസ്സിലാക്കി തന്നു. ഞങ്ങളും ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെ അഭ്യാസം ചെയ്ത് ചെയ്ത് വായി തുറക്കും. നിങ്ങൾ മുരളീധരന്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് തീർച്ചയായും മുരളീധരനായി മാറണം. എപ്പോൾ മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നുവോ അപ്പോഴേ പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടാൻ കഴിയൂ. ആ പഠിപ്പുകളെല്ലാം ഇവിടേക്ക് വേണ്ടി ഉള്ളതാണ്. ഇത് ഭാവിയിലെ പുതിയ ലോകത്തിനു വേണ്ടിയുള്ളതാണ്. അവിടെ സദാ സുഖം തന്നെ സുഖമാണ്. അവിടെ ഉപദ്രവിക്കാൻ 5 വികാരങ്ങൾ ഉണ്ടാകില്ല. ഇവിടെ നമ്മൾ രാവണ രാജ്യത്തിൽ അഥവാ പരദേശത്താണ്. നിങ്ങളായിരുന്നു ആദ്യം തന്റെ രാജ്യത്തുണ്ടായിരുന്നത്. നിങ്ങൾ പറയും പുതിയ ലോകമെന്ന്. പിന്നീട് ഭാരതത്തെ തന്നെയാണ് പഴയ ലോകം എന്നും പറയുന്നത്. പാട്ടുമുണ്ട്, പുതിയ ലോകത്തിൽ ഭാരതം. പുതിയ ലോകത്തിൽ ഇസ്ലാമികൾ അല്ലെങ്കിൽ ബൗദ്ധികൾ എന്ന് പാടാറില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാബ വന്ന് നമ്മൾ കുട്ടികളെ ഉണർത്തുകയാണ്. ഡ്രാമയിൽ ബാബയുടെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. ഭാരതത്തെ തന്നെയാണ് വന്ന് സ്വർഗമാക്കി മാറ്റുന്നത്. ഭാരതമാണ് ആദ്യത്തെ രാജ്യം. ആദ്യത്തെ ഭാരത രാജ്യത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ ആയുസ്സും പരിധിയുള്ളതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് പരിധി ഇല്ലാത്തതായി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വരില്ല. പുതിയ ഭാരതമുണ്ടായിരുന്നു, ഇപ്പോൾ പഴയ ഭാരതം എന്നേ പറയൂ. ഭാരതം തന്നെയാണ് പുതിയ ലോകമാകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറുകയാണ്. ബാബ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ആത്മാവ് പുതിയതും പവിത്രവുമായി മാറും. പിന്നീട് ശരീരവും പുതിയത് ലഭിക്കും. ആത്മാവ് ശരീരം രണ്ടും സത്വ പ്രധാനമായി മാറും. നിങ്ങൾക്ക് രാജ്യം ലഭിക്കുന്നത് തന്നെ സുഖത്തിന് വേണ്ടിയാണ്. ഈ ഡ്രാമ അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. പുതിയ ലോകത്തിൽ സുഖവും ശാന്തിയും ഉണ്ട്. അവിടെ കൊടുങ്കാറ്റ് മുതലായവയൊന്നും ഉണ്ടാകില്ല. പരിധിയില്ലാത്ത ശാന്തിയിൽ എല്ലാം ശാന്തമായിരിക്കും. ഇവിടെ അശാന്തിയാണ്, അതിനാൽ എല്ലാവരും അശാന്തരാണ്. സത്യുഗത്തിൽ എല്ലാവരും ശാന്തരായിരിക്കും. അത്ഭുതകരമായ കാര്യങ്ങളല്ലേ ഇത്? അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്. ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. അവർ പരിധിയുള്ള വക്കീൽ, എഞ്ചിനീയറിംഗ് മുതലായവ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ പരിധിയില്ലാത്ത ജ്ഞാനമുണ്ട്. ഒരേ ഒരു തവണയാണ് ബാബ വന്ന് പരിധിയില്ലാത്ത ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കി തരുന്നത്. പരിധിയില്ലാത്ത ഡ്രാമ എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് മുൻപ് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സത്യുഗം, ത്രേതായുഗം എന്നിവ തീർച്ചയായും കഴിഞ്ഞുപോയി. ഇവിടെ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ രാമരാജ്യമുണ്ടായിരുന്നു. അതിനു പിന്നാലെ മറ്റനേകം ധർമ്മങ്ങൾ വന്നു. ഇസ്ലാമി, ബൌദ്ധി, ക്രിസ്ത്യൻ. എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും പൂർണമായും അറിയാം. ഇതെല്ലാം 2500 വർഷങ്ങൾക്കുള്ളിൽ വന്നതാണ്. അതിലും 1250 വർഷം കലിയുഗമാണ്. എല്ലാത്തിനും കണക്കുണ്ടല്ലോ. സൃഷ്ടിയുടെ ആയുസ് തന്നെ 2500 വർഷമാണ് എന്നല്ല. ശരി, പിന്നെ ആരെല്ലാം ഉണ്ടായിരുന്നു? ചിന്തിച്ചു നോക്കണം. ഇവർക്ക് മുന്നിൽ തീർച്ചയായും ദേവീ ദേവത. അവരും മനുഷ്യർ തന്നെയായിരുന്നു. പക്ഷെ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞവരായിരുന്നു. സൂര്യവംശിയും ചന്ദ്രവംശിയും 2500 വർഷങ്ങളിൽ. ബാക്കി പകുതി കൽപ്പത്തിൽ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിലും കൂടുതൽ കണക്ക് ആർക്കും എടുക്കാൻ കഴിയില്ല. പൂർണം, മുക്കാൽ, പകുതി, കാൽ, 4 ഭാഗങ്ങളുണ്ട്. നിയമപ്രകാരം കഷ്ണം കഷ്ണമാക്കുമല്ലോ. പകുതി കൽപ്പത്തിൽ ഇതാണ്. പറയുന്നുമുണ്ട്, സത്യുഗത്തിൽ സൂര്യവംശി രാജ്യം, ത്രേതായുഗത്തിൽ ചന്ദ്രവംശി രാജ്യം. ഇത് നിങ്ങൾ തെളിയിച്ച് പറഞ്ഞുകൊടുക്കുന്നു എങ്കിൽ തീർച്ചയായും ഏറ്റവും കൂടുതൽ ആയുസ് ആദ്യമാദ്യം സത്യുഗത്തിൽ വരുന്നവർക്ക് ആയിരിക്കും. കൽപ്പം തന്നെ 5000 വർഷത്തിന്റേതാണ്. അവരാണെങ്കിൽ 84 ലക്ഷം യോനികൾ എന്ന് പറയുന്നു. അതിനാൽ കൽപ്പത്തിൽ ആയുസ്സിനെയും ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. ആരും അംഗീകരിക്കുകയില്ല. ഇത്രയും വലിയ ലോകം ഉണ്ടാവുകയും സാധ്യമല്ല. അതിനാൽ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. അതെല്ലാം അജ്ഞാനമാണ്, ഇതാണ് ജ്ഞാനം. ജ്ഞാനം എവിടെ നിന്ന് വന്നു ഇത് ആർക്കും അറിയില്ല. ജ്ഞാനസാഗരൻ ഒരേയൊരു ബാബയാണ്. ബാബയാണ് മുഖത്തിലൂടെ ജ്ഞാനം നൽകുന്നത്. ഗോമുഖം എന്ന് പറയുന്നു. ഈ ഗോമാതാവിലൂടെ നിങ്ങളെ എല്ലാവരെയും ദത്തെടുത്തിരിക്കുന്നു. ഈ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഒരു ദിവസം മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെ വിട്ടുകളഞ്ഞാൽ ബുദ്ധി പിന്നീട് മറ്റു കാര്യങ്ങളിൽ മുഴുകും. സ്കൂളിൽ ഒരു ദിവസമാണോ പഠിക്കുക, അതോ ദിവസവും പഠിക്കുമോ? ജ്ഞാനം ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പരിധിയില്ലാത്ത ബാബ നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായും പരിധിയില്ലാത്ത പഠിപ്പായിരിക്കും. പരിധിയില്ലാത്ത രാജ്യം നൽകുന്നു. ഭാരതത്തിൽ പരിധിയില്ലാത്ത രാജ്യം ഉണ്ടായിരുന്നല്ലോ. ഈ ലക്ഷ്മി നാരായണന്മാർ പരിധിയില്ലാത്ത രാജ്യം ഭരിച്ചിരുന്നു. ആരുടെയാണോ സ്വപ്നത്തിൽ പോലും ഈ കാര്യങ്ങൾ ഇല്ലാതിരുന്നത്? അവർ ചോദിക്കും, ഇവരെങ്ങനെ രാജ്യം നേടി? അവരിൽ പവിത്രത കൂടുതലായിരുന്നു. യോഗികളല്ലേ, അതിനാൽ ആയുസ്സും കൂടുതലായിരിക്കും. നമ്മൾ തന്നെയായിരുന്നു യോഗികൾ. പിന്നീട് 84 ജന്മങ്ങൾ എടുത്ത് തീർച്ചയായും ഭോഗിയായും മാറണം. അവരും പുനർജന്മത്തിൽ വന്നിട്ടുണ്ടാകും എന്നത് മനുഷ്യർക്ക് അറിയില്ല. ഇവരെ ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് മുൻപ് 84 ജന്മങ്ങൾ എടുത്തവരായി ആരുമില്ല. ആദ്യമാദ്യം ആരാണോ സത്യയുഗത്തിൽ രാജ്യം ഭരിക്കുന്നത്, അവരാണ് 84 ജന്മങ്ങൾ എടുത്ത് പിന്നീട് നമ്പർ വയസ്സായി താഴേക്ക് വരുന്നത്. നമ്മൾ ആത്മാക്കൾ തന്നെ ദേവതയായി മാറും. പിന്നീട് നമ്മൾ തന്നെ ക്ഷത്രിയൻ. ഡിഗ്രി കുറഞ്ഞു വരും. പൂജ്യനിൽ നിന്നും പൂജാരി എന്ന് പാടാറുണ്ട്. സതോ പ്രധാനത്തിൽ നിന്നും വീണ്ടും തമോ പ്രധാനമായി മാറുന്നു. ഇങ്ങനെ പുനർജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് വരും. ഇത് എത്ര സഹജമാണ്! പക്ഷേ മായ ഇങ്ങനെയാണ്, അത് എല്ലാം മറപ്പിക്കും. ഈ മുഴുവൻ പോയിന്റുകളും ഒരുമിപ്പിച്ച് പുസ്തകമാക്കാം, പക്ഷേ അതൊന്നും നിലനിൽക്കില്ല. ഇത് താൽക്കാലികമാണ്. ബാബ ഗീത കേൾപ്പിക്കുകയല്ല ചെയ്തത്. ബാബ എങ്ങനെയാണോ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നത്, അതുപോലെ മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. ഈ വേദശാസ്ത്രങ്ങളെല്ലാം അതിനുശേഷമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതെല്ലാം വിനാശമാകുമ്പോൾ കത്തി നശിക്കും. സത്യത്രേതായുഗങ്ങളിൽ ഒരു പുസ്തകവും ഇല്ല. പിന്നീട് ഭക്തിമാർഗത്തിലാണ് ഉണ്ടാകുന്നത്. എത്ര സാധനങ്ങളാണ് ഉണ്ടാകുന്നത്! രാവണനെയും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. ഒന്നും പറയാൻ കഴിയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് എല്ലാ വർഷവും ഉണ്ടാക്കുന്നുമുണ്ട്, കത്തിക്കുന്നുമുണ്ട്. തീർച്ചയായും ഇവർ വലിയ ശത്രുവായിരിക്കും. പക്ഷേ ശത്രുവാവുന്നത് എങ്ങനെയാണ്, ഇത് ആർക്കും അറിയില്ല. അവർ കരുതുന്നത് സീതയെ കട്ടുകൊണ്ടുപോയല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ശത്രുവായത് എന്നാണ്. രാമന്റെ സീതയെ കട്ടുകൊണ്ടുപോയാൽ വളരെ വലിയ കള്ളനായില്ലേ? എപ്പോൾ കട്ടുകൊണ്ടുപോയി? ത്രേതയിൽ എന്ന് പറയുമോ, അതോ ത്രേതയുടെ അന്തിമത്തിൽ എന്ന് പറയുമോ? ഈ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. എപ്പോഴെങ്കിലും കട്ടുകൊണ്ടുപോയിട്ടുണ്ടാകണം. ഏത് രാമന്റെ സീതയെയാണ് കട്ടുകൊണ്ടുപോയത്? രാമസീതയുടെ രാജധാനി നടന്നിട്ടുണ്ടോ? ഒരേ ഒരു രാമനും സീതയുമാണോ ഉണ്ടായിരുന്നത്? ഇത് ശാസ്ത്രങ്ങളിൽ കഥ പോലെ എഴുതിയിരിക്കുന്നു. ചിന്തിക്കണം, ഏത് സീതയാണ്? രാമസീതമാർ 12 പരമ്പരയുണ്ടാകും. എങ്കിൽ ഏത് സീതയെയാണ് കട്ടുകൊണ്ടുപോയത്? തീർച്ചയായും അവസാനത്തേതായിരിക്കും. ഇവർ പറയുന്നു രാമന്റെ സീതയെ കട്ടുകൊണ്ടുപോയി എന്ന്. ഇപ്പോൾ രാമന്റെ രാജ്യത്തിൽ മുഴുവൻ സമയവും ഒരാൾ തന്നെ രാജ്യം ഭരിക്കില്ല. തീർച്ചയായും പരമ്പര ഉണ്ടാകും. എങ്കിൽ ഏത് നമ്പറിലുള്ള സീതയെയാണ് കട്ടുകൊണ്ടുപോയത്? ഇതെല്ലാം വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കുട്ടികൾക്ക് ശീതളമായി ആർക്ക് വേണമെങ്കിലും ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, ഭക്തിമാർഗത്തിൽ മനുഷ്യൻ എത്ര ക്ഷീണിക്കുന്നു, ദുഃഖി ആകുന്നു. എപ്പോഴാണോ അതീവ ദുഃഖി ആകുന്നത്, അപ്പോൾ നിലവിളിക്കാൻ തുടങ്ങും, ബാബാ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കൂ, രാവണൻ അത്ര വലിയ ആളൊന്നുമല്ലല്ലോ, അഥവാ ആയിരുന്നുവെങ്കിൽ തങ്ങളുടെ രാജാവിനെ ഓരോ വർഷവും കൊല്ലുന്നത് എന്തിനാണ്? രാവണന് തീർച്ചയായും പത്നിയും ഉണ്ടാകും. മണ്ഡോദരിയെ കാണിക്കുന്നു. മണ്ഡോദരിയുടെ രൂപം ഉണ്ടാക്കി കത്തിക്കുക എന്നത് എവിടെയും കണ്ടിട്ടില്ല. അതിനാൽ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, ഇത് അസത്യമായ മായ, അസത്യമായ ശരീരം. ഇപ്പോൾ നിങ്ങൾ അസത്യത നിറഞ്ഞ മനുഷ്യനിൽ നിന്നും സത്യതയുള്ള ദേവതയാകാനായി ഇരിക്കുകയാണ്. വ്യത്യാസമുണ്ടല്ലോ. അവിടെ എപ്പോഴും സത്യം പറയും, അത് സത്യഖണ്ഡമാണ്. ഇത് അസത്യഖണ്ഡമാണ്. അതിനാൽ അസത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ജ്ഞാനസാഗരനായ ബാബ ദിവസവും പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിക്കുന്നു. അതിന്മേൽ വിചാരസാഗര മന്ഥനം ചെയ്യണം. എന്താണോ പഠിച്ചത്, അത് തീർച്ചയായും മറ്റുള്ളവരെയും പഠിപ്പിക്കണം. രണ്ട്, ഈ പരിധിയില്ലാത്ത ഡ്രാമ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ അത്ഭുതകരമായ ഡ്രാമയാണ്. ഈ രഹസ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി പിന്നീട് മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: പവിത്രതയുടെ ശ്രേഷ്ഠ ധാരണയിലൂടെ ഏകധർമ്മത്തിന്റെ സംസ്കാരമുള്ളവരായ സമർത്ഥ സാമ്രാട്ടായി ഭവിക്കട്ടെ. താങ്കളുടെ സ്വരാജ്യത്തിന്റെ ധർമ്മം, അതായത് ധാരണയാണ് പവിത്രത. ഏകധർമ്മം അർത്ഥം ഏകധാരണ. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും ആ പവിത്രത അഥവാ മറ്റൊരു ധർമ്മം ഉണ്ടായിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ എവിടെ പവിത്രതയുണ്ടോ അവിടെ അപവിത്രത അർത്ഥം വ്യർത്ഥത്തിന്റെയോ വികൽപ്പത്തിന്റെയോ പേരോ അടയാളമോ ഉണ്ടാകില്ല. അങ്ങനെയുള്ള സമ്പൂർണ പവിത്രതയുടെ സംസ്കാരം നിറയ്ക്കുന്നവർ തന്നെയാണ് സമർത്ഥ സാമ്രാട്ട്. ഇപ്പോഴത്തെ ശ്രേഷ്ഠ സംസ്കാരങ്ങളുടെ ആധാരത്തിലാണ് ഭാവി ലോകം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ സംസ്കാരം ഭാവി ലോകത്തിന്റെ അടിത്തറയാണ്. ശ്ലോകൻ: വിജയീ രത്നം അവർക്ക് തന്നെയാണ് ആകാൻ സാധിക്കുക. ആരുടെയാണോ സത്യമായ പ്രീതി ഒരു ബാബയോടൊപ്പം ഉള്ളത്. ഓം ശാന്തി.